നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
കേരള കലാമണ്ഡലത്തിന്റെ ഡോക്യുമെന്ററി ഭാഗത്തിലുള്ള ഒരു പുരസ്കാരം ഓസ്ട്രേലിയൻ മലയാളിക്ക് ലഭിച്ചിരിക്കുന്നു. പെർത്തിലുള്ള സന്തോഷ് കരിമ്പുഴയ്ക്കാണ് കഥകളിയെ ആസ്പദമാക്കി നിർമ്മിച്ച ഡോക്യുമെന്ററിക്ക് കേരള കലാമണ്ഡലം പുരസ്കാരം നൽകിയത്. ഇതേക്കുറിച്ച് സന്തോഷ് കരിമ്പുഴ SBS മലയാളവുമായി സംസാരിക്കുന്നു. നമസ്കാരം ശ്രീ സന്തോഷ് കരിമ്പുഴ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
താങ്ക് യു.
ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ കേരള കലാമണ്ഡലത്തിന്റെ ഡോക്യുമെന്ററി അവാർഡ് പുരസ്കാരം ലഭിച്ചതിന്.
താങ്ക് യു
ശ്രീ സന്തോഷ്. ഒന്ന് പറയാമോ നമ്മുടെ ശ്രോതാക്കൾക്കായി എന്തായിരുന്നു ഈ ഡോക്യുമെന്ററി? ഈ ഡോക്യുമെന്ററിയുടെ പേരും ഇതിൻ്റെ ഒരു പ്രധാന ഉള്ളടക്കവും മറ്റും എന്തായിരുന്നു?
അതായത് ഞാൻ ചെയ്തത് കഥകളി അരങ്ങിലെ ആചാര്യന്മാരുണ്ടല്ലോ, നമുക്ക് ഒരുപാട് മഹാന്മാരായ ആചാര്യന്മാരുണ്ട്. അവരുടെ ജീവിതയാത്രയും കലാരംഗത്തെ അവരുടെ സമർപ്പിത ജീവിതവുമെല്ലാം ആസ്പദമാക്കിയാണ് ഇത് എടുത്തിരിക്കുന്നത്. അതായത് ഒരു വരച്ചു കാട്ടാനുള്ള ചെറിയൊരു ശ്രമം, അതാണ് ഈ ഡോക്യുമെന്ററി.
എന്താണ് ഡോക്യുമെന്ററിയുടെ പേരെന്താണ്?
ദ കഥകളി മൈസ്ട്രോ.
ദ കഥകളി മൈസ്ട്രോ. ആരൊക്കെയാണ് ഇതിലെ മൈസ്ട്രോസ് ആയിട്ട് അവതരിപ്പിച്ചത്?
അതായത് പിന്നെ കലാമണ്ഡലം ഗോപി, സദനം കൃഷ്ണൻകുട്ടി, കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യം, മട്ടന്നൂർ ശങ്കരൻകുട്ടി എന്ന് തുടങ്ങി കേരളത്തിലെ ഒട്ടുമിക്ക കഥകളി കലാകാരന്മാരും വാദ്യ കലാകാരന്മാരും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഡോക്യുമെന്ററി ചെയ്തിരിക്കുന്നത്.
ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാരുടെ ഒരു ജീവിതത്തെ കുറിച്ചുള്ള ഡോക്യുമെന്ററി എടുക്കുമ്പോൾ അതിൽ എന്താണ് വ്യത്യസ്തമായിട്ട് ഇവിടെ കൊണ്ടുവന്നത്? കഥകളി ആചാര്യന്മാരുടെ ജീവിതത്തെ കുറിച്ച് അവതരിപ്പിച്ചപ്പോൾ,
അതായത് പിന്നെ കഥകളിയിലെ ഒട്ടുമിക്ക വേഷങ്ങളും, അതായത് കഥകളിയിൽ വേഷങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ പച്ച, താടി, കത്തി, കരി, മിനുക്ക് എല്ലാം ഉണ്ട്. അതെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കഥകളി ആചാര്യന്മാർക്ക് കഥകളി വെറും ഒരു കലാരൂപമല്ല, അത് അവരുടെ ജീവിത ഉപാസന തന്നെയാണ്. അപ്പോൾ അവരുടെ അവരുടെ ചിട്ടവട്ടങ്ങൾ പിന്നെ അതെല്ലാം ഉൾപ്പെടുത്തി. പിന്നെ അതിനപ്പുറത്തെ എന്താച്ചാൽ നമുക്കറിയാം, പിന്നെ കഥകളി വിവിധ കലാരൂപങ്ങളൊരു സമന്വയ രൂപം കൂടിയാണ്. അതിൽ പാട്ടുണ്ടായിരിക്കും, നൃത്തമുണ്ടായിരിക്കും, അഭിനയം ഉണ്ടായിരിക്കും, വാദ്യം ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ ഇതെല്ലാം അതിന്റെ ഒരു സാധ്യതകളെ മുൻനിർത്തിക്കൊണ്ട് ഇതെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഈ ഡോക്യുമെന്ററി. ഈ ഡോക്യുമെന്ററി ഒരു ലോങ് ഡോക്യുമെന്ററി കാറ്റഗറിയിൽ പെടുന്നതാണ്. അതായത് ചിത്രീകരിച്ചിരിക്കുന്ന സാധാരണ ഒരു ഫോർമാറ്റിലല്ല ചിത്രീകരിച്ചത്, ഒരു സിനിമാറ്റിക് രീതിയിൽ തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. നമ്മൾ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന എല്ലാ സിനിമയിൽ ഉപയോഗപ്പെടുത്തുന്ന ക്യാമറയാണ് റെഡ് ക്യാമറ. അതേപോലെ പിന്നെ ഞാനത് കുറച്ചുകൂടെ ആളുകൾക്ക് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ പിന്നെ സാധാരണ കഥകളി പദങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഷൂട്ടിംഗ് നടത്തിയിരിക്കുന്നത് ഇതേപോലെ സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന ഒളപ്പമണ്ണ മന, ഭരിക്കാശ്ശേരി മന, പിന്നെ കേരള കലാമണ്ഡലം, സദനം, PSV നാട്യ കലാസംഘം, ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രം, പിന്നെ ഒരുപാട് സിനിമയിൽ വന്നിട്ടുള്ള പരിയാനംപെട്ട വലിയ ക്ഷേത്രം, അവിടെ ഒരുപാട് പടിക്കെട്ടുകളൊക്കെ ഉണ്ട്. അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സിനിമാറ്റിക് രീതിയിലാണ് അത് പിന്നെ ചിത്രീകരിച്ചിരിക്കുന്നത്. കഥകളി പദങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്.
ഓക്കെ. സന്തോഷിന്റെ രചനയും നിർമ്മാണവും ഡയറക്ഷനും എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഇത് നിർമ്മിക്കുന്നതിൽ എങ്ങനെയാണ്?
എന്റെ ഞാൻ ഇതുവരെ ചെയ്ത ഡോക്യുമെന്ററിക്ക് എല്ലാം ഞാൻ തന്നെയാണ് എന്റെ രചനകൾ നിർവഹിച്ചിട്ടുള്ളത്. ഈ പിന്നെ അതേപോലെ പിന്നെ എല്ലാ ഡോക്യുമെന്ററിയിലും അതിന്റെ സംഗീതവും പിന്നെ സംവിധാനവും എല്ലാം ഞാൻ തന്നെ നിർവഹിച്ചിട്ടുള്ളത്.
ഓക്കെ.
ഒരു ഡോക്യുമെന്ററി സാധാരണ ഡോക്യുമെന്ററിക്ക് അപ്പുറം ഇതൊരു കുറെ ദിവസം എടുത്തിട്ട് ഷൂട്ടിംഗ് എല്ലാം ചെയ്ത ഒരു ഡോക്യുമെന്ററി. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നത്, വലിയ ക്യാൻവാസിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്.
അപ്പൊ ഒരു സിനിമ എടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആണിത് നിർമ്മിച്ചിരിക്കുന്നത് അല്ലേ?
അതെ 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 അതെ, അങ്ങനെ അത് ചിത്രീകരിച്ച്. ഇല്ലെങ്കിൽ എന്താ അറിയോ, നമുക്ക് അറിയാം കഥകളി എന്ന് പറഞ്ഞ് എന്താച്ചാൽ ഒരു പിന്നെ ഒരു ലളിത കലാരൂപമല്ല. അതെന്താ വെച്ചാൽ അത് വാചികവും ആംഗികവും സാത്വികവുമായ ഒരു അഭിനയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ കഥകളിയെ കുറിച്ച് ചെയ്യുമ്പോൾ അതിന് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പം അപ്പൊ അത് അതിൽ നിന്ന് മാറി ഇതാവുകൊണ്ടാണ് ഞാൻ എന്നിട്ട് ഇങ്ങനെയെല്ലാം പോയി കഥകളി പദങ്ങളെ കൂടി ഉൾപ്പെടുത്തി എല്ലാം ആചാര്യന്മാരെ എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പിന്നെ അവരുടെ വിവിധ തരങ്ങളിലുള്ള വേഷങ്ങൾ കത്തി താടി മിനുക്ക് ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ കഥകളി ചെയ്തിരിക്കുന്നത്.
കേരള കലാമണ്ഡലത്തിന്റെ ഡോക്യുമെന്ററി വിഭാഗത്തിൽ പുരസ്കാരം നേടിയ സന്തോഷ് കരിമ്പുഴയുമായിട്ടുള്ള അഭിമുഖമാണ് എസ് ബി എസ് മലയാളത്തിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് സന്തോഷിന് കഥകളിയോടുള്ള ഒരു താല്പര്യം എത്രമാത്രം ഇതിൽ സഹായിച്ചു, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഇത്തരമൊരു വിഷയം തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു?
അതായത് എന്റെ വീടെന്ന് പറയുന്നത് വള്ളുവനാടാണ്. അവിടെ ഈ കഥകളിയുടെ കലാരംഗമാണ്. പിന്നെ ഒരു എന്താ ഞാൻ പറയുക, ഈറ്റില്ലെന്ന് പറയാം. അപ്പൊ നമ്മളെ കുട്ടിക്കാലത്തൊക്കെ ഈ പിന്നെ കഥകളി കാണാൻ വേണ്ടി പോകും. അപ്പൊ അവര് അത് കൗതുകപൂർവ്വം നമ്മളിങ്ങനെ നോക്കി നിൽക്കും, മുഖത്ത് അവര് ചുട്ടി കുത്തുന്നത്, പിന്നെ പിന്നെ ആ പിന്നെ ഈ പിന്നെ നമ്മുടെ അവരുടെ ആഭരണങ്ങളും തലയിലെ കിരീടവും കൈത്തളയും കാൽച്ചിലമ്പൊക്കെ കാണുമ്പോൾ നമ്മൾ പഴയ കാലത്ത് നമ്മൾ അമർചിത്ര കഥകളൊക്കെ വായിച്ചിരുന്നില്ല. അപ്പൊ അതിലത്തെ കഥാപാത്രങ്ങളെ പോലെ നമുക്ക് തോന്നും. അപ്പൊ എനിക്കൊക്കെ കഥകളിയുമായിട്ട് വളരെ അടുത്ത ഇങ്ങനെ കണ്ട് നല്ല ഇതുണ്ട്, പിന്നെ പരിചയവും ബന്ധമുണ്ട്.
ഓക്കെ, അപ്പൊ അവരെ നേരിൽ കണ്ട് അവര് അവതരിപ്പിക്കുന്ന സ്ഥലത്ത് വെച്ചാണോ ഇത്? എങ്ങനെയാണ് ഇതിന്റെ ഷൂട്ടിംഗ്?
ഇതിന് വേണ്ടി നമ്മൾ അവര് പിന്നെ പല ഭാഗങ്ങളിലായിട്ട് കൊണ്ടുവന്ന് അത് പിന്നെ അവതരിപ്പിച്ചതാണ് ഈ ഷൂട്ടിങ്ങിന് വേണ്ടിട്ട്. അതേപോലെ ഈ ഓരോ മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ചുട്ടി കുത്തുക എന്നാ പറയുക കഥകളിയിൽ, അത് ഒരു 6-7 മണിക്കൂർ എടുക്കും. അപ്പൊ അതുവരെ നമ്മൾ ആ യൂണിറ്റ് മുഴുവൻ ഇത് വെയിറ്റ് ചെയ്ത് ഇട്ടൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടൊക്കെയാണ് കുറെ ദിവസങ്ങൾ അത് എടുത്തത് ചിത്രീകരണത്തിന്.
അപ്പൊ ചിത്രീകരണത്തിന് മറ്റും എത്ര സമയം ആകെ എടുത്തു? എപ്പോഴാണ് ഇതിന്റെ ഒരു നിർമ്മാണവും അല്ലെങ്കിൽ
ഒരു ചുരുങ്ങിയതൊരു 10-18 ദിവസങ്ങൾ എടുത്തിട്ടുണ്ടാവും. അത് ഒരേ ത്രൂ ഔട്ട് ആയിട്ടല്ല എടുത്തത്, ഇത് പല കാലത്തുമായിട്ട് അതിന്റെ ചിത്രീകരണം നടന്നത്.
അപ്പോൾ ഇത് എത്ര സ്ഥലങ്ങളിൽ ഇപ്പോൾ സ്ക്രീൻ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ?
അതൊരു കേരളത്തിൽ തന്നെ 1-2 സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇനി അത് എന്നോടുള്ള ഒരുപാട് എന്റെ പല സുഹൃത്തുക്കളും പറഞ്ഞു ഇനി അത് അയച്ചു കൊടുക്കണം ഒരുപാട്. പിന്നെ
ഓസ്ട്രേലിയയിലെ പ്രേക്ഷകർക്ക്, മലയാളികൾക്ക് ഇത് കാണാൻ, അല്ലെങ്കിൽ ഓസ്ട്രേലിയക്കാർക്ക് തന്നെ.
എന്നോട് ഒരുപാട് പേരായി ഇപ്പം പറയുന്നു, ഇതിനോട് സാഹിത്യത്തിനോടും കലയോടൊക്കെ താല്പര്യമുള്ള ഒരുപാട് പേരായി എന്നോട് പറയുന്നു നിങ്ങളത് ഇവിടെയും കൂടി ഒന്ന് സ്ക്രീൻ ചെയ്യണമെന്ന്. അപ്പൊ ഞാൻ വേറെ വൈകാതെ അത് ഞാൻ ഇവിടെയും കൂടി സ്ക്രീൻ ചെയ്യും.
ശ്രീ സന്തോഷ്, ഇനി ഇതിനു പുറമെ ഈ ഡോക്യുമെന്ററിക്ക് പുറമെ മറ്റു പല ഡോക്യുമെന്ററികളും നിർമ്മിച്ചിട്ടുണ്ടല്ലോ, അത് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഇതിൽ ഏറ്റവും പ്രസക്തമായത് അല്ലെങ്കിൽ വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ളവ ഏതാണ്?
അതായത് മുണ്ടൂരിന്റെ കഥാവഴികൾ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കഥാകാരന്റെ ജീവിതത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അത് ഇതേപോലെ ഒരുപാട് കേരളത്തിലെ ഒട്ടുമിക്ക മലയാള മനോരമ, മാതൃഭൂമി, ഇന്ത്യൻ എക്സ്പ്രസ്, ഹിന്ദു എന്ന് തുടങ്ങിയ ഒട്ടുമിക്ക മാധ്യമങ്ങളും അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. 2009 പിന്നെ ഭാരതീയ വിദ്യാഭവൻ നടത്തിയ ഒരു ഫിലിം ഫെസ്റ്റിവലിൽ അതിന് മികച്ച ഡോക്യുമെന്ററി ആയിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു, അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവാർഡുകൾ കിട്ടിയിരിക്കുന്നത് എനിക്ക് അവാർഡ് കിട്ടിയിരിക്കുന്നത് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, നമ്മുടെ അഴീക്കോട് മാഷ സ്ഥാപിച്ച ഭാഷാ സമന്വയ വേദിയുണ്ട്, പിന്നെ കോഴിക്കോട് 10-25 വർഷമായിട്ട് നടത്തുന്ന അത് MM ബഷീറും പിന്നെ ഖാദറൊക്കെയാണ് അതിന്റെ അതിന്റെ പിന്നെ രക്ഷാധികാരികൾ. അവര് നടത്തുന്ന ഇതിന്റെ ഭാഷാ സമന്വയ വേദി അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രവാസി ഭാരതി അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ TN ശേഷൻ സ്മാരക അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സംഗീതജ്ഞൻ കണ്ണൂർ രാജൻ സ്മാരക അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ തൂലികയുടെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ
എന്തായാലും ഓസ്ട്രേലിയൻ മലയാളിക്ക് കേരള കലാമണ്ഡലത്തിന്റെ ഡോക്യുമെന്ററി വിഭാഗത്തിൽ ഒരു അവാർഡ് ലഭിച്ചതിൽ ഓസ്ട്രേലിയൻ മലയാളികൾക്ക് തന്നെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. വളരെയധികം നന്ദി എസ് ബി എസ് മലയാളവുമായി ഇതിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചതിന്.
താങ്ക് യു സോ മച്ച്.
ലൈക്ക്, ഷെയർ, കോമെന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.